2020 ജനുവരി 28 ചൊവ്വാഴ്ച കേരള കൗമുദി ദിനപത്രത്തിന്റെ മുഖപ്രസംഗം പേജിൽ നിന്ന്. കേരളത്തിനുമാവാം മൂന്ന് തല. ഡോക്ടർ ബി അശോക് തയ്യാറാക്കിയ ലേഖനം. തെക്കേ ആഫ്രിക്കയ്ക്കും ആന്ധ്രാപ്രദേശിനും മാത്രമല്ല കേരളത്തിനും മൂന്ന് ഭരണസിരാ കേന്ദ്രങ്ങൾ ആവാം. ലെജിസ്ലേച്ചർ, എക്സിക്യൂട്ടീവ്, ജുഡീഷ്യൽ ആസ്ഥാനങ്ങൾ നിലനിൽക്കുന്ന നഗരമെന്നതാണ് ഭരണസിരാ കേന്ദ്രമെന്നറിയപ്പെടുന്നതെങ്കിൽ പല സംസ്ഥാനങ്ങളിലും ഇപ്പോൾ തന്നെ രണ്ട് തലസ്ഥാനങ്ങളുണ്ട്. ഉത്തർപ്രദേശിൽ നിയമസഭയും ലെജിസ്ലേച്ചറും ലക്നൌവിലും ജുഡീഷ്യറി അലഹബാദിലുമാണ്. അഫിക്ത കാശ്മീരിന് ഔദ്യോഗികമായി തന്നെ രണ്ടാം തലസ്ഥാനവും ഉണ്ടായിരുന്നു. കേരളത്തിൽ തന്നെ ജുഡീഷ്യറിയുടെ ആസ്ഥാനം 300 കിലോമീറ്റർ അകലെ കൊച്ചിയിലാണ്. നമ്മുടെ സംവിധാനത്തിൽ നിയമസഭയും എക്സിക്യൂട്ടീവ് സർക്കാരും രണ്ടിടത്തായാൽ ഭരണപരമായ ബുദ്ധിമുട്ട് രൂക്ഷമാകും. നിയമസഭയുടെ ദൈനംദിന ഉത്തരവാദിത്തമുള്ള സർക്കാരാണ് നമ്മുടേത്. എന്നാൽ ഇ ഗവേണിംഗ് സാധ്യതകൾ പരമാവധി ഉപയോഗപ്പെടുത്തിയാൽ എക്സിക്യൂട്ടീവ് ഗവൺമെന്റിന്റെ വകുപ്പുകൾക്ക് പല നഗരങ്ങളിൽ നിന്നും പല ജില്ലകൾ ചേർത്ത സോണുകളിൽ നിന്നും ഫലപ്രദമായി പ്രവർത്തിക്കുന്നതിന് ഒരു തടസ്സവുമില്ല. ഇതിൽ ഒരു തുക്ലക് പരിഷ്കാരവുമില്ല. ഒന്നാന്തരം ആശയമാണ്. സാമ്പത്തിക ശാസ്ത്രകാരൻ മിൽട്ടൺ ഫ്രീഡ്മാന്റെ തത്വം പ്രയോഗിച്ചാൽ തന്റെ ഏറ്റവും അടുത്തുള്ള സർക്കാരിന്റെ നയത്തിലും നടപടിയിലുമാണ് പൌരന് ഏറ്റവും സ്വാധീനവും നിയന്ത്രണവും ഉള്ളത്. മലബാറിലെ ഒരു ഗ്രാമത്തിൽ നിന്ന് അവിടുത്തെ വില്ലേജ് ഓഫീസിലും കളക്ട്രേറ്റിലും എത്തിപ്പെടാൻ ഒരു ആവലാധിക്കാരന് കഴിയും. എന്നാൽ തിരുവനന്തപുരത്തെ സെക്രട്ടേറിയറ്റിൽ ഒരു മലയാളി ഗ്രാമീണന് ചട്ടങ്ങളിൽ ഇളവ് തേടി വരിക എന്നത് ഒരു MLA കൂടെയില്ലെങ്കിൽ ഇന്നും സുസാധ്യമായ കാര്യമല്ല. സർക്കാർ ഹെഡ്ക്വാർട്ടർ വികസിപ്പിക്കുമ്പോൾ ജീവനക്കാരുടെ വിന്യാസം മൂലവും അവരുടെ ക്രയവിക്രയ ശേഷി മൂലവും വലിയ പ്രാദേശിക വികസനം സാധ്യമാവും. വയനാട്ടിലോ ഇടുക്കിയിലോ ഒരു സർവകലാശാലയോ മെഡിക്കൽ കോളേജോ സ്ഥാപിതമാവുമ്പോൾ ഉണ്ടാവുന്ന പ്രാദേശിക സമ്പദ്ഘടനയുടെ ഉത്തേജനം നമ്മൾ കാണണം. ഇത്തരം 50 മുതൽ 500 വരെയുള്ള ജീവനക്കാരുള്ള 100 വകുപ്പധ്യക്ഷന്മാരുടെ അഥവാ പൊതുസ്ഥാപനങ്ങളുടെ ഓഫീസുകളും 100,000 ജീവനക്കാരും ഒരു ജില്ലയിൽ കേന്ദ്രീകരിക്കുന്നത് ആ ജില്ലയ്ക്ക് തന്നെ ദോഷകരമാണ്. അവിടെ ക്ലിപ്ത ശമ്പളക്കാർ നയിക്കുന്ന ശരാശരിത്വത്തിന്റെയും മധ്യവർത്തിത്വത്തിന്റെയും ഒരു അന്തരീക്ഷം വളരും. പ്രത്യുൽപ്പന്ന മതിത്വത്തിലും പ്രായോഗികതയിലും ഊന്നിയ കൊച്ചിക്കാരുടെ സംസ്കാരവും ഔദ്യോഗികതയിലും റിപ്പോർട്ടുകളിലും കുടുങ്ങിപ്പോയ തിരുവനന്തപുരത്തിന്റെ അനുദിനമുള്ള ചുരുങ്ങലും ഇതിന് ഉത്തമ ഉദാഹരണങ്ങളാണ്. വ്യവസായം നയിക്കുന്ന നഗരത്തിനും ചുവപ്പുനാട നയിക്കുന്ന നഗരത്തിനും അതിന്റേതായ ചടുലതയിലുള്ള ഗതിവ്യതിയാനങ്ങളുണ്ട്. സർക്കാർ പ്രവർത്തനത്തിന്റെ എല്ലാ സൌഭാഗ്യവും ഒരു ജില്ലയിലും അവിടെയുള്ള ജനങ്ങൾക്കും ലഭിക്കണമെന്ന വാദത്തിനു കഴമ്പില്ല. മാത്രവുമല്ല, പ്രകൃതി ദുരന്തങ്ങളും മറ്റും ആവർത്തിക്കുന്ന സാഹചര്യത്തിൽ ഏക തലസ്ഥാനം അപകടത്തിലായാലുള്ള പ്രയാസം കൂടി മുൻകൂട്ടി കാണണം. പ്രളയം, സമുദ്രനിരപ്പിലെ വ്യത്യാസം എന്നീ സാധ്യതകളും പരിഗണിക്കണം. ആന്ധ്രയുടെ രാഷ്ട്രീയ മാനങ്ങൾക്കപ്പുറം കേരളത്തിനും വ്യവസായിക വാണിജ്യ തലസ്ഥാനമായ കൊച്ചിക്ക് വ്യവസായ വാണിജ്യ നികുതി, നിയമം, ടൂറിസം, ഗതാഗതം, ഏവിയേഷൻ, നാവിഗേഷൻ വകുപ്പുകളെ അവയുടെ മന്ത്രിമാരടക്കം കൊച്ചിയിൽ മാറ്റിസ്ഥാപിക്കുന്നതിന് ഒരു നിയമ തടസ്സവുമില്ല. മധ്യ കേരളത്തിൽ നിന്നുള്ള ജീവനക്കാർക്ക് അവിടെ പ്രവർത്തിക്കാനും താൽപര്യമാവും. വേണ്ടത്ര സർക്കാർ ജീവനക്കാർ എത്തിപ്പെട്ട് പ്രവർത്തിക്കാത്തതുമൂലം ഏറ്റവും വികസന തടസ്സമുള്ള കോഴിക്കോടോ കണ്ണൂരോ കേന്ദ്രമാക്കി വികസന വകുപ്പുകളുടെ പുനർവിന്യാസം തീർക്കാവുന്നതേയുള്ളൂ. ആരോഗ്യം, തദ്ദേശ ഭരണം, സിവിൽ സപ്ലൈസ്, പിന്നോക്ക വനിതാ ശിശുക്ഷേമം, കൃഷി, മൃഗസംരക്ഷണ വകുപ്പുകളുടെ ആസ്ഥാനങ്ങൾ കണ്ണൂർക്ക് എളുപ്പം മാറ്റാവുന്നതേയുള്ളൂ. നിലവിൽ തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റ് മന്ദിരം കഴിഞ്ഞ് സൈബർ ഗ്രീൻ ആർക്കിടെക്ചറിൽ പണിത 3 സോണുകൾ ആധുനിക ഇ ഗവേൺസ് മന്ദിരങ്ങളിലേക്ക് സംസ്ഥാന എക്സിക്യൂട്ടീവ് ഹെഡ്ക്വാർട്ടർ ക്രമേണ മാറ്റുന്നതായിരിക്കും നല്ലത്. ഉദ്ദേശം 500 കോടി രൂപ ഇതിനു ചിലവ് വരും. വളർച്ച പ്രോത്സാഹിപ്പിക്കുന്ന, സന്തുലനം മെച്ചപ്പെടുത്തുന്ന, ജനപിന്തുണയുള്ള പ്രവർത്തനം തന്നെയാണ് ഒന്നിലധികം തലസ്ഥാനങ്ങൾ. ഒരു തുക്ലിക്സവും അതിലില്ല.